The editorial. രണ്ടായിരത്തി 2024 ജൂലൈ 8 തിങ്കൾ, 1199 മിഥുനം 24, ദീപിക എഡിറ്റോറിയൽ. നേര്യമംഗലം ചട്ടമ്പിമാർ തലസ്ഥാനത്തുമെത്തും. വന്യജീവി ആക്രമണങ്ങളുടെ കാര്യത്തിൽ കേരളത്തിന്റെ ശാപമായി മാറിക്കഴിഞ്ഞ വനം വകുപ്പ് ചട്ടമ്പിമാർ ഇപ്പോൾ നേര്യമംഗലം വാളറ മേഖലയിലാണ് മുണ്ടും മടക്കിക്കുത്തി നിൽക്കുന്നത്. വഴിക്ക് വീതി കൂട്ടാൻ സമ്മതിക്കില്ല. നാട്ടിലൊരു സർക്കാർ ഉണ്ടെന്ന് പോലും ഈ ഉദ്യോഗസ്ഥ കൂട്ടം വകവെക്കുന്നില്ല. സർക്കാർ ഉത്തരവാദിത്വം നിർവഹിക്കണം. ദാസനാണെങ്കിലും കൊള്ളാം, മഹാരാജാവാണെങ്കിലും കൊള്ളാം, ജനങ്ങളെയല്ല കാട്ടുമൃഗങ്ങളെയും ജനദ്രോഹികളായ ഉദ്യോഗസ്ഥരെയുമാണ് ആട്ടിപ്പുറത്താക്കേണ്ടത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 980 കോടി രൂപ മുടക്കിൽ നവീകരിക്കുന്നിടത്താണ് വനം വകുപ്പിന്റെ പുതിയ ഗുണ്ടായിസം. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരം വനമായതിനാൽ വീതി കൂട്ടാനോ കാനകൾ നിർമ്മിക്കാനോ സംരക്ഷണ ഭിത്തി കെട്ടാനോ സാധ്യമല്ലെന്ന് പറഞ്ഞ് വനം വകുപ്പ് റോഡ് പണി തടസ്സപ്പെടുത്തിയിരുന്നു. സർക്കാർ പതിവ് പോലെ നോക്കുകുത്തിയായി. പക്ഷേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വിദ്യാർത്ഥിനി കിരൺ സിജു, കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബബിൻ ജെയിംസ്, വാളറയിൽ റോഡരികിൽ കരിക്ക് വിൽക്കുന്നതിനിടെ വനത്തിൽ അതിക്രമിച്ചു കയറിയെന്ന ആരോപണത്തെ തുടർന്ന് അറസ്റ്റിലായ മീരാൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചു. റോഡ് രാജഭരണകാലം മുതലേ 100 അടി വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിന് വിട്ടുകൊടുത്തതാണെന്നും നിലവിലുള്ള റോഡിന്റെ നടുവിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും 50 അടി വീതമുള്ള ഭാഗത്ത് വനം വകുപ്പിന് അവകാശമില്ലെന്നും റോഡ് പണിക്ക് തടസ്സം നിൽക്കരുതെന്നും ഇക്കഴിഞ്ഞ മെയ് 31 കോടതി വിധിച്ചു. റവന്യൂ രേഖകൾ പ്രകാരം റോഡ് പുറമ്പോക്കെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമില്ല. പക്ഷെ വനം വകുപ്പ് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്കുള്ള റോഡിന്റെ തീരാശാപമായ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വനം വകുപ്പ് സമ്മതിക്കില്ല. ഇടുക്കിയിലെ വനത്തിലൂടെയുള്ള റോഡുകളും വനമാണെന്നാണ് മൂന്നാർ DFO അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ റോഡിൽ വെച്ച് ആന കുത്തിക്കൊന്നാലും കൊല്ലപ്പെട്ടയാൾ വനത്തിൽ കയറിയതിന് പ്രതിയാകും. എത്ര നല്ല ആചാരങ്ങൾ! ഒരു ഉദ്യോഗസ്ഥൻ ഒരു സംസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തുകയാണ്. ആപത്ത് കാലത്ത് കൂടെ നിൽക്കുമെന്ന് കരുതി തെരഞ്ഞെടുത്ത സർക്കാരും അതിന്റെ ഭാഗമായ 140 MLA കേരളത്തിന്റെ കാര്യം നോക്കാൻ ഡൽഹിയിലേക്ക് പറഞ്ഞുവിട്ടിരിക്കുന്ന 20 MPമാരും നമുക്കുണ്ട്. എന്ത് പ്രയോജനം? കാട്ടുജന്തുക്കൾ മനുഷ്യരെ കൊന്നുകൂട്ടുകയാണ്. ജനങ്ങളുടെ എണ്ണത്തിനൊപ്പം വനവിസ്തൃതിയും കൂട്ടുന്നു. കുടിയിറക്ക് വ്യാപകമാകുന്നു. മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു വഴിയുടെ വീതി കൂട്ടാൻ പോലും മാർഗമില്ല. വനം വകുപ്പ് മന്ത്രിക്ക് ആകെ ആശ്രയം 1972 വന്യജീവി നിയമമാണ്. ഉത്തരവാദിത്തം ഒഴിയാമല്ലോ. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു നിയമവും അതിന്റെ ചുവട് പിടിച്ചു പറയുന്ന കോടതി വിധികളും ജനദ്രോഹമായി മാറിയെങ്കിൽ അത് തിരുത്തി എഴുതുന്നതിനല്ലേ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ? വന അതിർത്തികളിലേതുൾപ്പെടെയുള്ള ജനജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ അടിവേരുമാന്തുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കേരളം അഭിസംബോധന ചെയ്തേ തീരൂ. വന അതിർത്തിയിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന 1972 വന്യജീവി നിയമം, ഇതുൾപ്പെടെയുള്ള കാലഹരണപ്പെട്ട നിയമങ്ങളുടെ പുറത്ത് അടയിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, നാടിനെയും കാടാക്കാൻ സാമ്പത്തിക പ്രലോഭനം നടത്തുന്ന കാർബൺ ക്രെഡിറ്റ് പദ്ധതി, ഇതിലെ വനം വകുപ്പിന്റെ താല്പര്യം, ജനങ്ങളുടെ ബുദ്ധിമുട്ടും നിയമത്തിന്റെയും നടപടിക്രമങ്ങളുടെയും നൂലാമാലകളും അറിയില്ലാത്ത സർക്കാർ, ഉദ്യോഗസ്ഥരുടെ മേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത വനം വകുപ്പ് മന്ത്രി, വന അതിർത്തികളിലെ മനുഷ്യരെ നിരാലംബരാക്കി കുടിയിറക്കുന്ന ബഫർ സോണുകൾ, ഫണ്ടുകൾ ഉപയോഗിക്കുന്നതോ അല്ലാത്തതോ ആയ പരിസ്ഥിതി സംഘടനകളുടെ ജനവിരുദ്ധ നിലപാടുകൾ തുടങ്ങിയവയൊക്കെ നിരീക്ഷിക്കാൻ വിരലിൽ എണ്ണാവുന്ന മാധ്യമങ്ങളും ഏതാനും കർഷക സംഘടനകളും മാത്രമാണുള്ളത്. വന്യജീവികളുടെ ആക്രമണം തങ്ങളെയോ മക്കളെയോ ബാധിക്കുന്നില്ലെന്ന് നഗരവാസികൾ ഉൾപ്പെടെ മഹാഭൂരിപക്ഷവും കരുതുന്നു. മലയോരവാസികളും വന അതിർത്തികളിൽ വസിക്കുന്നവരും പാർശ്വവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ജനസാന്ദ്രത വളരെ കൂടുതലുള്ള കേരളത്തിൽ വനം വകുപ്പിനെ അഴിഞ്ഞാടാൻ അനുവദിക്കരുത്. ഉദ്യോഗസ്ഥരെ കുറിച്ച് ജനങ്ങൾക്ക് മാത്രമല്ല പരാതി, വനം മേധാവിയെ മാറ്റണമെന്ന് വകുപ്പ് മന്ത്രി തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണമുണ്ടായാൽ വെടിവെക്കാനുള്ള നിർദ്ദേശം പോലും വൈകുന്നു. പുതിയ പദ്ധതികൾ നൽകി കേന്ദ്ര സഹായം വാങ്ങിയെടുക്കുന്നില്ല. മന്ത്രിയുടെ ഓഫീസിലേക്ക് തെറ്റായ വിവരങ്ങൾ നൽകുന്നു. വകുപ്പിൽ ഏകോപനമില്ല, ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ല തുടങ്ങിയ പരാതിയാണ് മന്ത്രിക്ക്. പക്ഷേ പകരം വെക്കാൻ യോഗ്യതയുള്ള ആളില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. വന്യമൃഗങ്ങളെ കൊണ്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ടും ജനങ്ങൾ പൊറുതിമുട്ടിയെന്ന് തുറന്നടിച്ചത് പീരുമേട് MLA വാഴൂർ സോമനാണ്. ഒരു വികസനത്തിനും അനുവദിക്കാത്ത വിധം സ്റ്റോപ്പ് മെമ്മോ നൽകലാണ് വനം വകുപ്പിന്റെ പണിയെന്നും മന്ത്രി ഇത് ഗൌരവമായി പരിശോധിക്കണമെന്നും മുടങ്ങിയ പദ്ധതികൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് MLA ആവശ്യപ്പെട്ടു. എവിടെയൊക്കെ റവന്യൂ ഭൂമി തരിശു കിടക്കുന്നുണ്ടെന്ന് അന്വേഷിച്ച് നോട്ടിഫിക്കേഷൻ ചെയ്ത് വനമാക്കുന്ന പണിയിലാണ് വനം വകുപ്പെന്നും, അതേസമയം കാടിറങ്ങുന്ന വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വനം വകുപ്പിന് സമയമില്ലെന്നും സഹികെട്ടെന്നുമാണ് MLA നിയമസഭയിൽ പറഞ്ഞത്. സ്ഥിതി എത്ര ഗുരുതരമാണെന്ന് നോക്കൂ. പക്ഷേ LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MLA വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ശാസിക്കുകയാണ് ചെയ്തത്. ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നാണ് നമ്മുടെ MPമാർ കരുതുന്നതെന്ന് തോന്നുന്നു. ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ലോക്സഭയിലേക്ക് വിടാൻ UDFനും ഒരു പദ്ധതിയുമില്ല. കഴിവുകെട്ട സർക്കാരിനും ജനപ്രതിനിധികൾക്കും കീഴിൽ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഭരണത്തെ കൈപ്പിടിയിൽ ഒതുക്കുകയും ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് കേരളം തെളിയിച്ചിരിക്കുന്നു. വലിയൊരു പ്രതിസന്ധിയിലാണ് കേരളം അകപ്പെട്ടിരിക്കുന്നത്. ഒരു ജനകീയ പ്രക്ഷോഭത്തിന് കേരളം ഒന്നിച്ചില്ലെങ്കിൽ നേര്യമംഗലത്തെ ചട്ടമ്പിമാർ തിരുവനന്തപുരവും കയ്യേറും.
The editorial.